Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
പൊതുനിയോഗം. സുവിശേഷത്തിന്റെ ശുശ്രൂഷകർ, മെത്രാന്മാരും വൈദികരും മറ്റെല്ലാ സഭാ ശുശ്രൂഷകരും ക്രൂശിതനും ഉത്തിതനുമായ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയ്ക്ക് ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകുന്നതിന്.
ക്രിസ്തു തന്നെയാണ് സഭയിൽ ശുശ്രൂഷയുടെ സ്രോതസ്. അവിടുന്നാണത് സ്ഥാപിച്ചത്. അവിടുന്ന് തന്നെ അതിനധികാരവും ദൗത്യവും ദിശയും ലക്ഷ്യവും നൽകി. ദൈവജനത്തെ മേയ്ക്കാനും അതിൻ്റെ അംഗങ്ങളെ അവിരാമം വർദ്ധിപ്പിക്കാനും കർത്താവായ ക്രിസ്തു തൻ്റെ സഭയിൽ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ സ്ഥാപിച്ചു. അവ ശരീരം മുഴുവൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്നു. വിശുദ്ധമായ അധികാരം നൽകപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകർ യഥാർത്ഥത്തിൽ ദൈവജനത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരും രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ സഹോദരങ്ങൾക്കു വേണ്ടി ശുശ്രൂഷ നൽകാൻ വിളിക്കപ്പെട്ടവരാണ്.
കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സഭാപരമായ ശുശ്രൂഷയെക്കുറിച്ച് നൽകുന്ന പ്രാരംഭ വിശദീകരണമാണ് നാം കേട്ടത്. ദൈവജനത്തെ നയിക്കുന്ന അജപാലകരും അജപാലക ശ്രേഷ്ഠരും ദൈവജനത്തിന് ഉത്തമ മാതൃകയും സാക്ഷ്യവും നൽകുന്നതിനു വേണ്ടിയാണ് ഈ മാസം മാർപ്പാപ്പയോട് ചേർന്ന് നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. വിശ്വാസവർഷം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോർത്താ ഫിദെയ് അഥവാ വിശ്വാസത്തിന്റെ കവാടം എന്ന പ്രബോധന രേഖയിൽ മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്:
സഭ മുഴുവനും സഭയുടെ എല്ലാ അജപാലകരും ക്രിസ്തുവിനെ പോലെ ജനത്തെ മരുഭൂമിയിൽ നിന്ന് ജീവന്റെ സ്ഥലത്തേക്ക് നയിക്കാൻ പുറപ്പെടണം. ദൈവപുത്രനുമായുള്ള സൗഹൃദത്തിലേക്ക്, ജീവൻ നൽകുന്നവനിലേക്ക്, ജീവൻ സമൃദ്ധമായി നൽകുന്നവനിലേക്ക് നയിക്കാൻ പുറപ്പെടണം.
ക്രിസ്തു തന്റെ അപ്പുസ്തലന്മാരെ ഭരമേൽപ്പിച്ച അപ്പുസ്തോലിക ശുശ്രൂഷയുടെ മൂന്ന് പദവികളാണ് മെത്രാൻ പട്ടം, പുരോഹിത പട്ടം, ഡീക്കൻ പട്ടം എന്നിവ. ആത്യന്തികമായി ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച ശുശ്രൂഷകനിലൂടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ ശുശ്രൂഷ സ്വീകരിച്ച വ്യക്തിയുടെ അയോഗ്യത ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ തടയുന്നില്ല എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ തിരുപ്പട്ടത്തിന്റെ നിത്യമുദ്ര സ്വീകരിക്കുന്നവർ അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുകയും സാക്ഷ്യം നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂദാശകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നാനാവിധ അജപാലന ശുശ്രൂഷയിലൂടെയും ഇതര സാമൂഹ്യ സേവനങ്ങളിലൂടെയും നമ്മുടെ പിതാക്കന്മാർ ഈ ശുശ്രൂഷ നിറവേറ്റുന്നതിന് നാം ഏവരും സാക്ഷികളാണ്. വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മിക വളർച്ചയ്ക്കു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന അജപാലകരും അജപാലക ശ്രേഷ്ഠരും അശരണരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തങ്ങളുടെ ദൌത്യത്തിന്റെ ഭാഗമായി കരുതുന്നു. സഭൈക്യത്തിന്റെയും മതാന്തര സംവാദത്തിന്റെയും മേഖലകളിലും അവർ നിർണായക സംഭാവനകൾ നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞ കർത്തവ്യങ്ങളൊന്നും നിറവേറ്റാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നാൽ പോലും പ്രത്യാശ കൈവിടാത്ത ഉത്തമരായ സഭാ ശുശ്രൂഷകരായിരിക്കണം അവർ. അങ്ങനെയുള്ള വേദനാജനകമായ ഒരവസ്ഥയിൽ കഴിഞ്ഞ ഒരജപാലക ശ്രേഷ്ഠന്റെ അനുഭവം നമുക്കിപ്പോൾ ശ്രവിക്കാം. 13 വർഷക്കാലം വിവിധ കമ്മ്യൂണിസ്റ്റ് ജയിലുകളിൽ തടവുകാരനായിരുന്ന ആർച്ച് ബിഷപ്പ് വാൻ ത്വാനിന്റെ സാക്ഷ്യം.
എന്റെ നീണ്ട 9 വർഷക്കാലത്തെ ഏകാന്ത തടവിന്റെ അഗ്നിപരീക്ഷണവേളയിൽ ജനലുകളില്ലാത്ത ഒരറയിലായിരുന്നു ഞാൻ. ദിവസങ്ങളോളം വൈദ്യുത വിളക്കുകൾ കത്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ദിവസങ്ങളോളം പരിപൂർണ ഇരുട്ടായിരിക്കും. ചൂടും പുഴുകലും കൊണ്ട് ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നതായി തോന്നും. ഭ്രാന്തിൻ്റെ വക്കോളം എത്തും. 8 കൊല്ലത്തെ മാത്രം സഭാപരിപാലക പരിചയമുള്ള ഒരു യുവ ബിഷപ്പായിരുന്നു ഞാനപ്പോഴും. എൻ്റെ രൂപത കൈവിടിയാൻ നിർബന്ധിതമാകുന്നതിൻ്റെയും ദൈവത്തിനു വേണ്ടി ഞാൻ ആരംഭിച്ചിരുന്ന നിരവധി പ്രവൃത്തികൾ ഇപ്പോൾ നശിക്കാൻ പോകുന്നതിൻ്റെയും ചിന്ത എന്നെ വളരെയധികം അലട്ടിയിരുന്നതിനാൽ എനിക്കുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ മുഴുവൻ അസ്തിത്വത്തിലും ഒരുതരം പ്രക്ഷുബ്ധാവസ്ഥ ഞാൻ അനുഭവിച്ചു. ഒരു ഒരു രാത്രി എന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, എന്തിനാണ് നീ സ്വയം ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ദൈവവും ദൈവത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം നീ മനസ്സിലാക്കണം. നീ ചെയ്തിട്ടുള്ളതും തുടർന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും, ഇടവക സന്ദർശനങ്ങൾ, മതഭക്തരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാധാരണക്കാരുടെയും യുവജനങ്ങളുടെയും പുരോഹിത വിദ്യാർത്ഥികളുടെയും രൂപീകരണം, സ്കൂളുകളുടെ നിർമ്മാണം, വിദ്യാർത്ഥികൾക്ക് വിശാലമായ മുറികൾ, അക്രൈസ്തവരെ സുവിശേഷം പഠിപ്പിക്കാനുള്ള ദൗത്യങ്ങൾ, ഇവയെല്ലാം വളരെ വിശിഷ്ടമായ പ്രവൃത്തികളാണ്. ഇവ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. പക്ഷേ ഇവ ദൈവമല്ല. ഈ ജോലികളെല്ലാം ഉപേക്ഷിക്കാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടനെ അപ്രകാരം ചെയ്ത് അവനിൽ വിശ്വാസമർപ്പിക്കുക. നിനക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ നന്നായി അനന്തമായി ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവൻ തൻ്റെ ജോലികൾ അതിൽ കൂടുതൽ ത്രാണിയുള്ള മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നീ ദൈവത്തെ മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവൻ്റെ പ്രവൃത്തികളെയല്ല. ഈ വെളിച്ചം എനിക്ക് പുതിയൊരു സമാധാനം നൽകി. ഇതെന്റെ ചിന്താരീതിയെ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. മിക്കവാറും ശാരീരികമായി തരണം ചെയ്യാൻ അസാധ്യമായ നിമിഷങ്ങളെ അതിജീവിക്കാൻ ഇതെന്നെ സഹായിച്ചു. അവിടുന്നങ്ങോട്ട് പുതിയൊരു ശക്തി എന്റെ ഹൃദയത്തെ നിറച്ചു. അതെന്നോടൊപ്പം 13 കൊല്ലങ്ങൾ വസിച്ചു. മാനുഷിക ദൗർബല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുതന്നെ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളുടെ മുന്നിലും എന്റെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഞാൻ പുതുക്കി. തുടർന്ന് എനിക്കൊരിക്കലും സമാധാനമുണ്ടാകാതിരുന്നിട്ടില്ല.
എല്ലാ സഭാശുശ്രൂഷകരും ഏതു സാഹചര്യത്തിലും ദൈവത്തിന്റെ വിശ്വസ്ത ദാസരായിരുന്നുകൊണ്ട് ക്രൂശിതനും ഉത്ഥിതനുമായ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയ്ക്ക് ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകുന്നതിനുവേണ്ടി മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രേഷിത നിയോഗം. ഈ ഭൂമിയിൽ തീർത്ഥാടനം നടത്തുന്ന സഭ ലോകത്തിന്റെ പ്രകാശമായി നിലകൊള്ളുന്നതിന്. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ രൂപമെടുത്ത 4 കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ ഒന്നാണ് തിരുസഭയെ സംബന്ധിക്കുന്ന ലൂമൻ ജെൻസിയും. ലൂമൻ ജെൻസിയും എന്ന ലത്തീൻ പദത്തിന്റെ മലയാള വിവർത്തനം ജനതകളുടെ പ്രകാശം എന്നാണ്. സകല ജനതകൾക്കും പ്രകാശമായിരിക്കുക എന്ന സഭാദൗത്യം ദ്യോതിപ്പിക്കുന്ന ശീർഷകം മനുഷ്യരെ ദൈവവുമായി ഐക്യപ്പെടുത്താനുള്ള ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയിൽ ക്രിസ്തുവും അവിടുന്ന് സ്ഥാപിച്ച സഭയും ഒരടയാളവും അഥവാ കൂദാശയും ഉപകരണവുമാണ്. വിശ്വാസവർഷം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോർത്താഫീദേ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ സഭയുടെ ഈ ദൗത്യത്തെക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്:
വിശ്വാസം പരസ്യമായ സാക്ഷ്യത്തെയും സമർപ്പണത്തെയും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അധരങ്ങൾ കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ സൂചിപ്പിക്കുന്നു. വിശ്വസിക്കുക എന്നത് ഒരു സ്വകാര്യ കർമ്മമാണെന്ന് ക്രൈസ്തവൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കർത്താവിനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കലാണ് വിശ്വാസം. അങ്ങനെ നിൽക്കുന്നത് അവിടുത്തോടുകൂടെ ജീവിക്കാനാണ്. വിശ്വസിക്കൽ സ്വതന്ത്രമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഒരുവൻ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് സാമൂഹികമായ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. വിശ്വസിക്കുന്നതിൻ്റെയും വിശ്വാസം ഓരോ വ്യക്തിയോടും ഭയം കൂടാതെ പ്രഘോഷിക്കുന്നതിൻ്റെയും പരസ്യമാനം പെന്തക്കുസ്താ ദിവസം സഭ തികച്ചും വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് നമ്മെ പ്രേഷിതത്വത്തിന് യോഗ്യരാക്കുന്നത്. നമ്മുടെ സാക്ഷ്യം ആത്മാർത്ഥവും സുധീരവുമാക്കിക്കൊണ്ട് ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ വ്യക്തിപരവും അതേസമയം സാമൂഹികവുമാണ്.
സമൂഹത്തിന് പ്രകാശമായി നിൽക്കേണ്ട തിരുസഭ കുറവുകളോ വീഴ്ചകളോ ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നില്ല. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് മുതൽ സഭയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സഭ ഒരേ സമയം പരിശുദ്ധയും സദാ ശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. അതിനാൽ പശ്ചാത്താപത്തിന്റെയും നവീകരണത്തിന്റെയും മാർഗം അവൾ നിരന്തരം പിന്തുടരുന്നു. ലോകത്തിന്റെ മർദ്ദനങ്ങളും ദൈവത്തിന്റെ സാന്ത്വനങ്ങളും അനുഭവിക്കുന്ന സഭ തീർത്ഥാടകയെപ്പോലെ നാഥന്റെ കുരിശുമരണവും അവിടുത്തെ പുനരാഗമനവും പ്രഖ്യാപനം ചെയ്തുകൊണ്ട് മുന്നോട്ടു നീങ്ങുകയാണ്. ഉത്ഥാനം ചെയ്ത നാഥന്റെ ശക്തിവിശേഷത്തിൽ നിന്ന് അവൾ ശക്തി ആർജിക്കുന്നു. ആ ശക്തിയാണ് അകത്തുനിന്നും പുറത്തുനിന്നും തന്നെ ഞെരുക്കുന്ന മർദ്ദനങ്ങളും വിഷമതകളും ശാന്തതയോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുവാൻ അവളെ പ്രാപ്തയാക്കുന്നത്. ആ ശക്തി കൊണ്ടുതന്നെ നാഥനെ സംബന്ധിച്ച മൗതിക സത്യം അവസാനം പൂർണ്ണദീപ്തിയിൽ പ്രത്യക്ഷമാകുന്നതുവരെ അസ്പഷ്ടമായിട്ടാണെങ്കിലും വിശ്വസ്തതാപൂർവം അവൾ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പൊള്ളയായ വാക്കുകൾ കൊണ്ടോ പ്രഭാഷണങ്ങൾ കൊണ്ടോ ലോകത്തിന് സാക്ഷ്യം നൽകുവാൻ ഇക്കാലത്ത് സാധ്യമല്ല. തിരുസഭ അത് തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ പോർത്താഫീദൈ അഥവാ വിശ്വാസത്തിന്റെ കവാടം എന്ന അപ്പോസ്തോലിക ലേഖനത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നത്:
ഇന്ന് ലോകത്തിന് പ്രത്യേകമായി അത്യാവശ്യമായിരിക്കുന്നത് ആളുകൾ നൽകുന്ന വിശ്വസനീയമായ സാക്ഷ്യമാണ്. അവരുടെ മനസ്സും ഹൃദയവും കർത്താവിൻ്റെ വചനത്താൽ പ്രകാശിപ്പിക്കപ്പെട്ടതായിരിക്കണം. ദൈവത്തിന് വേണ്ടിയും യഥാർത്ഥ ജീവന് വേണ്ടിയും അനന്തമായ ജീവന് വേണ്ടിയുമുള്ള ആഗ്രഹം അനേകരുടെ ഹൃദയങ്ങളിൽ ജനിപ്പിക്കാൻ കഴിവുള്ളതായിരിക്കണം ആ സാക്ഷ്യം.
അങ്ങനെ സഭാംഗങ്ങളുടെ വിശ്വസനീയമായ ജീവിത സാക്ഷ്യത്തിലൂടെ ലോകത്തിന് പ്രകാശമായി നിലകൊള്ളുവാൻ തിരുസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ നവംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ചുള്ള ഈ പരിപാടി അവതരിപ്പിച്ചത് ബ്രദർ സനൽ മാളിയേക്കൽ, ബ്രദർ നിവിൻ ടിസ്കറിയ, ടാനിയ ജോർജ് എംഐഡി എന്നിവരാണ്. വരാപ്പുഴ അതിരൂപതയുടെ ഗായകസംഘം ആലപിച്ച ഗാനങ്ങളാണ് ഈ പരിപാടിക്കിടയിൽ ഉപയോഗിച്ചിരിക്കുന്നത്.